ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. 6 കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കി. കാനഡയിലെ ഹൈക്കമ്മീഷണറെയും മറ്റുദ്യോഗസ്ഥരെയും ഇന്ത്യ പിൻവലിച്ചു. ഇന്ത്യയും അൾജീരിയയും തമ്മിൽ ആഴത്തിൽ സാമ്പത്തിക സഹകരണം വേണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ അസംബ്ലി ഉദ്ഘാടനം ചെയ്യും. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ കേന്ദ്രസഹായം ലഭിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത കണക്കിലെടുത്ത് കേരള തീരത്ത് ഇന്ന് ചുവപ്പ് ജാഗ്രത. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ന്യൂസിലാന്റ് സെമിയിൽ ഇന്ത്യ പുറത്തായി. വാർത്തകൾ വിശദമായി. ആക്ടിംഗ് ഹൈക്കമ്മീഷണർ സ്റ്റുവർട്ട് റോസ് വീലർ ഉൾപ്പെടെ 6 കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കി. ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ പാട്രിക് ഹെബർട്ട്, ഫസ്റ്റ് സെക്രട്ടറിമാരായ മേരി കാതറിൻ ജോളി, ലാൻഡ് റോസ് ഡേവിഡ് ട്രൈഡ്സ്, ആദം യേസ് പുപ്ക, പോള ഒർജുവേല എന്നിവരാണ് പുറത്താക്കിയ മറ്റുള്ളവർ. ശനിയാഴ്ചയ്ക്കോ അതിനു മുമ്പോ ഇന്ത്യ വിടാനും ഇവരോട് ആവശ്യപ്പെട്ടു. സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ നിലവിലെ കനേഡിയൻ ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയിൽ വിശ്വാസമില്ലെന്ന് കാണിച്ച് കാനഡയിലെ ഹൈക്കമ്മീഷണറെയും മറ്റ് നയതന്ത്രജ്ഞരെയും ഉദ്യോഗസ്ഥരെയും ഇന്ത്യ പിൻവലിച്ചു. കനേഡിയൻ ഷാഷെ ദ ഫെയ്നെ ഇന്നലെ വൈകിട്ട് വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറി വിളിച്ചുവരുത്തി കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെയും മറ്റ് നയതന്ത്രജ്ഞരെയും ഉദ്യോഗസ്ഥരെയും അടിസ്ഥാനരഹിതമായി ലക്ഷ്യമിടുന്നത് പൂർണ്ണമായും അംഗീകരിക്കാനാവില്ലെന്ന് അറിയിച്ചു. തീവ്രവാദത്തിന്റെയും അക്രമത്തിന്റെയും അന്തരീക്ഷത്തിൽ ട്രൂഡോ ഗവൺമെന്റിന്റെ നടപടികൾ അവരുടെ സുരക്ഷ അപകടത്തിലാക്കുന്നുവെന്നും സെക്രട്ടറി പറഞ്ഞു. ഇന്ത്യക്കെതിരായ ഭീകരവാദത്തിനും ആക്രമണങ്ങൾക്കും വിഘടനവാദത്തിനും ട്രൂഡോ ഗവൺമെന്റിന്റെ പിന്തുണയ്ക്ക് മറുപടിയായി തുടർ നടപടി സ്വീകരിക്കാൻ ഇന്ത്യക്ക് അധികാരമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറും മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥരും ആ രാജ്യത്തെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താൽപര്യമുള്ള വ്യക്തികളാണെന്ന വാദം ഇന്ത്യ ശക്തമായി നിരസിച്ചിരുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കേന്ദ്രീകരിച്ച് ട്രൂഡോ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ അജണ്ടയാണിതെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യയും അൾജീരിയയും തമ്മിൽ ആഴത്തിൽ സാമ്പത്തിക സഹകരണത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആഹ്വാനം ചെയ്തു. അൾജീരിയൻ തലസ്ഥാന നഗരമായ അൾജീയേഴ്സിൽ അൾജീരിയ ഇന്ത്യ സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെയും സഹകരണത്തിന്റെ പുതിയ യുഗത്തിലേക്ക് ആക്കം കൂട്ടേണ്ടതിന്റെയും ആവശ്യകത രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. രാഷ്ട്രപതിയുടെ മാധ്യമ സംഘത്തിൽ നിന്ന് എം മയൂഷ.
അൾജീരിയൻ നേതൃത്വവുമായുള്ള വിവിധ ചർച്ചകളിൽ അൾജീരിയ വളർച്ചയ്ക്കും നിക്ഷേപ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അൾജീരിയൻ ഇന്ത്യൻ എക്കണോമിക് ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇന്ത്യ നിലവിൽ ആഫ്രിക്കയിലെ പ്രധാന നിക്ഷേപക രാഷ്ട്രമാണെന്നും അൾജീരിയയും ഇന്ത്യയും തമ്മിൽ മികച്ച സാമ്പത്തിക ബന്ധമുണ്ടെന്നും എന്നാൽ നിർമ്മാണം, ഓട്ടോമൊബൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിലെ സാധ്യതകൾ ഇനിയും പ്രയോജനപ്പെടുത്താനുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലേക്ക് അൾജീരിയൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. ഇന്ത്യയും അൾജീരിയയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരണമെന്നും അങ്ങനെ നിലവിലുള്ള സൌഹാർദ്ദപരമായ ബന്ധം വിപുലീകരിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അൾജീരിയ സന്ദർശനത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് രാഷ്ട്രപതി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ ശ്രീമതി ദ്രൌപദി മുർമു പുഷ്പാർച്ചന നടത്തും. തുടർന്ന് സിദ്ദി അബ്ദുള്ള സയൻസ് ആൻഡ് ടെക്നോളജി പോൾ യൂണിവേഴ്സിറ്റിയെ അഭിസംബോധന ചെയ്യും. കടൽ ജല ശുദ്ധീകരണ പദ്ധതി, റോമൻ റൂയിൻസ്, മുസോളിയം, ഹമ്മ ഗാർഡൻ തുടങ്ങിയ സ്ഥലങ്ങളും രാഷ്ട്രപതി സന്ദർശിക്കും. അൾജിയേഴ്സിൽ നിന്ന് ആകാശവാണി വാർത്തകൾക്കായി മയൂഷ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ അസംബ്ലി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 8 പതിപ്പിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്കായുള്ള ഐക്യരാഷ്ട്രസഭാ ഏജൻസിയുടെ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ സ്റ്റാൻഡേർഡൈസേഷൻ പ്രവർത്തനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന ഭരണനിർവഹണ സമ്മേളനമാണ് WTSA. 4 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന അസംബ്ലിയിൽ ടെലികോം, ഡിജിറ്റൽ, ICT മേഖലകളെ പ്രതിനിധാനം ചെയ്ത് 190 രാജ്യങ്ങളിൽ നിന്ന് 3000 വ്യവസായ പ്രമുഖർ, നയരൂപകർത്താക്കൾ, സാങ്കേതിക വിദഗ്ധർ എന്നിവർ പങ്കെടുക്കും. ഇതാദ്യമായാണ് ഇന്ത്യയും ഏഷ്യ പസഫിക്കും ITU WTSA ആതിഥേയത്വം വഹിക്കുന്നത്. ഇപ്പോഴാണ് ഭാവിയെന്നതാണ് ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 8 പതിപ്പിന്റെ പ്രമേയം. 400 പ്രദർശകരും 900 സംരംഭങ്ങളും 120 രാജ്യങ്ങളിലെ പങ്കാളിത്തവും ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2024.
വയനാട് ദുരന്തത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ കേന്ദ്രസഹായം ലഭിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. കൊച്ചി സെയിന്റ് തെരേസാസ് കോളേജിൽ പ്രൊഫസർ KV തോമസ് ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പുത്തുമല ദുരന്തമുണ്ടായപ്പോഴും പ്രധാനമന്ത്രി നേരിട്ടെത്തി വേണ്ടതെല്ലാം ചെയ്തു. അതിലും സാമ്പത്തിക സഹായം കിട്ടിയില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ചെലവഴിച്ചതിന്റെ കണക്കുകൾ യഥാസമയം കിട്ടാത്തതിനാലാണ് ധനസഹായം പൂർണ്ണമായും നൽകാൻ വൈകിയത്. കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ വായ്പ എടുക്കുന്നതിന് കേരളത്തിന് അനുമതി ലഭിക്കുന്നില്ലെന്ന ചോദ്യത്തിന് സുപ്രീംകോടതി അതിന് മറുപടി പറയട്ടെ എന്നായിരുന്നു നിർമ്മലാ സീതാരാമന്റെ പ്രതികരണം. കേരളത്തിൽ നോക്കുകൂലി ഇല്ലാതായാൽ വ്യവസായങ്ങൾ ധാരാളം വളരുമെന്നും ഇതിലൂടെ നിക്ഷേപം വർദ്ധിക്കുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. കേരളം വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി മാറിയെന്ന് പറയുമ്പോഴും പഠിച്ചിറങ്ങുന്ന നിരവധി വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി നിർത്തലാക്കി എന്നത് വ്യാജ പ്രചരണമാണെന്നും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. വഖഫ് ഭേദഗതി ബിൽ ചർച്ച ചെയ്യുന്നതിന് പാർലമെന്റിന്റെ സംയുക്ത സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചട്ടങ്ങൾക്കനുസൃതമായി സമിതി പ്രവർത്തിക്കുന്നില്ലെന്നാരോപിച്ച് ചില പ്രതിപക്ഷ എംപിമാർ യോഗം ബഹിഷ്കരിച്ചു. ലോക്സഭാ സ്പീക്കറെ സമീപിച്ച് വഖഫ് ബില്ലിൽ ആശങ്ക പ്രകടിപ്പിക്കാനാണ് പ്രതിപക്ഷ എംപിമാരുടെ തീരുമാനം. നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് ജമ്മുകശ്മീരിൽ അധികാരമേൽക്കും. രാവിലെ 11:30 ശ്രീനഗറിലെ ഷെറെ കശ്മീർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അദ്ദേഹത്തിനും പുതിയ മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശക്തമായ തിരമാലയ്ക്കും കള്ളക്കട പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ ഇന്ന് കേരള തീരത്ത് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണമെന്നും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകളിലെ വിനോദസഞ്ചാരം ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അടുത്ത രണ്ടു ദിവസത്തിനകം പൂർണ്ണമായും പിൻവാങ്ങി തുലാവർഷം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാന നിയമസഭാ സമ്മേളനം ഇന്ന് അവസാനിക്കും. 8-ാം ദിവസമായ ഇന്ന് ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും നിയന്ത്രണവും ഭേദഗതി ബിൽ ഉൾപ്പെടെ 3 ബില്ലുകൾ സഭയുടെ പരിഗണനയ്ക്കെത്തും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2-ാംഘട്ട വികസനം സംബന്ധിച്ച് IB സതീഷും സംസ്ഥാനത്തെ റോഡുകളുടെ ശോചാവസ്ഥ സംബന്ധിച്ച് മോൻസ് ജോസഫും സഭയുടെ ശ്രദ്ധ ക്ഷണിക്കും. ഈ മാസം 4-നാണ് വയനാട് ദുരന്തബാധിതർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായത്. വിലങ്ങാട് കെടുതി നേരിട്ടവർക്ക് ഗവൺമെന്റ് പിന്തുണയും സമാശ്വാസ പദ്ധതികളും വയനാട്ടിലേതിന് സമാനമാക്കുമെന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ പറഞ്ഞു. വിലങ്ങാട് ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം കോഴിക്കോട് കളക്ടറേറ്റിൽ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. വിലങ്ങാട്ട് നാശനഷ്ടങ്ങളിൽ ഉരുൾപൊട്ടൽ മൂലമുണ്ടായതെന്നും പ്രളയം മൂലമുണ്ടായതെന്നും കൃത്യമായി തരംതിരിക്കണമെന്ന് അവർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വിലങ്ങാട് ദുരന്തബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും പണം അനുവദിക്കുന്നതിന് ഉത്തരവിറങ്ങിയെന്നും ഇത് 1-2 ദിവസങ്ങൾക്കുള്ളിൽ ബന്ധപ്പെട്ടവർക്ക് ലഭ്യമാക്കണമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. അജൈവ മാലിന്യ ശേഖരണത്തിന് ഹരിതകർമ്മസേന രൂപീകരിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജയിലായി മാറുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ഹരിത സ്പർശം എന്ന പേരിൽ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് സെൻട്രൽ ജയിൽ സ്കൂളിൽ നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
സെൻട്രൽ ജയിലിലെ ഓരോ ബ്ലോക്കിൽ നിന്നുമായി ആകെ 12 അന്തേവാസികളെ ഉൾപ്പെടുത്തിയാണ് ഹരിതകർമ്മസേന രൂപീകരിക്കുന്നത്. അജൈവ മാലിന്യ സംസ്കരണത്തിൽ ഇവർക്ക് പരിശീലനം നൽകും. ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ ക്ലീൻ കേരള കമ്പനിക്കാണ് കൈമാറുക. ഹരിത കേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിലാണ് സേനയ്ക്കാവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ലഭ്യമാക്കുക. മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും സെൻട്രൽ ജയിലിൽ ആരംഭിക്കുന്നുണ്ട്.
വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ പാകിസ്ഥാനെ 54 റൺസിന് പരാജയപ്പെടുത്തി ന്യൂസിലാന്റ് സെമിയിൽ പ്രവേശിച്ചു. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ന്യൂസിലാന്റ് ഉയർത്തിയ 111 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 11.4 ഓവറിൽ 56 റൺസിന് പുറത്തായി. ഗ്രൂപ്പ് എയിൽ നിന്ന് 2-ാമത്തെ ടീമായി ന്യൂസിലാന്റ് സെമിയിൽ പ്രവേശിച്ചതോടെ ഇന്ത്യ സെമി കാണാതെ പുറത്തായി. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിലേക്കും അവരുടെ കഴിവുകളിലേക്കും സമൂഹത്തിന്റെ ശ്രദ്ധയാകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് 15 ഒക്ടോബർ വൈറ്റ് കെയിൻ ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കാഴ്ചയില്ലാത്തവർക്ക് സൌജന്യമായി വൈറ്റ് കെയിൻ ലഭ്യമാക്കുന്നതിന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ തിരുവനന്തപുരത്തെ ആസ്ഥാന കേന്ദ്രത്തിൽ വൈറ്റ് കെയിൻ ബാങ്ക് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 6 കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കി. കാനഡയിലെ ഹൈക്കമ്മീഷണറെയും മറ്റ് ഉദ്യോഗസ്ഥരെയും ഇന്ത്യ പിൻവലിച്ചു. ഇന്ത്യയും അൾജീരിയയും തമ്മിൽ ആഴത്തിൽ സാമ്പത്തിക സഹകരണം വേണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ അസംബ്ലി ഉദ്ഘാടനം ചെയ്യും. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ കേന്ദ്ര സഹായം ലഭിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത കണക്കിലെടുത്ത് കേരള തീരത്ത് ഇന്ന് ചുവപ്പ് ജാഗ്രത. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ന്യൂസിലാന്റ് സെമിയിൽ ഇന്ത്യ പുറത്തായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.